بسم الله الرحمن الرحيم أولم يروا أن الله الذي خلق السماوات والأرض ولم يعي بخلقهن بقادر على أن يحيي الموتى بلى إنه على كل شيء قدير ويوم يعرض الذين كفروا على النار أليس هذا بالحق قالوا بلى وربنا قال فذوقوا العذاب بما كنتم تكفرون فاصبر كما صبر أولو العزم من الرسل ولا تستعجل لهم كأنهم يوم يرون ما يوعدون لم يلبثوا إلا ساعة من بلاغ فهل يهلك إلا القوم الفاسقون.
بسم الله والحمد لله والصلاة والسلام على رسول الله وبعد ثم سورة الأحقاف എൻ്റെ അവസാനത്തെ ഭാഗങ്ങളില കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളുടെ വിശുദ്ധ ഖുർആൻ പാരായണം കേട്ട് ഇസ്ലാം ഉൾക്കൊള്ളുകയും വിശുദ്ധ ഖുർആൻ സ്വീകരിക്കുകയും പ്രബോധകരാവുകയും ചെയ്ത നസീബീൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വന്ന ഒരു സംഘം ജിന്നുകളുടെ വിഷയമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പരാമർശിച്ചത് ഇവിടെ വിശദീകരിച്ച്. ഇനി ഈ അവസാനത്തെ മൂന്ന് ആയത്തുകളിൽ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ നിഷേധിക്കുന്ന പരലോക വിശ്വാസം അതിനെക്കുറിച്ചുള്ള പരാമർശമാണ്. നമ്മള് രണ്ടു മൂന്ന് ക്ലാസുകൾക്ക് മുമ്പ് പിന്നെ വല്ലദീ ഖാല ലിവാലിദൈഹി ഉഫ്ഫി ലകുമ അതഇദാനിനി അൻ ഉഖ്റജ് വഖദ് ഖലത്തിൽ ഖുറൂൻ എന്ന ആയത്ത് വിശദീകരിച്ചു. മാതാപിതാക്കളോട് മോശമായി പെരുമാറുകയും മോശമായി പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു മകനെ കുറിച്ച് അല്ലെങ്കിൽ മക്കളെക്കുറിച്ച്, എന്നിട്ട് മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തി മോശപ്പെടുത്തിയിട്ട് അവന് പറയുന്നത് അതഇദാനിനി അൻ ഉഖ്റജ്, ഞാൻ ഖബറിൽ നിന്ന് പുറത്തെടുക്കപ്പെടും, പുനർജനിക്കും എന്നാണോ നിങ്ങൾ എന്നോട് പറയുന്നത്, എനിക്ക് വാഗ്ദാനമേകുന്നത് എന്ന് ചോദിച്ച് മാതാപിതാക്കളോട് മോശമായി പ്രതികരിക്കുന്ന ഒരു മകനെ കുറിച്ച് പറഞ്ഞു അല്ലെ. അതെന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ പറഞ്ഞത്? അത് പറഞ്ഞത് പരലോക നിഷേധികളായ ആളുകളുടെ ഒരു ഉദാഹരണം പറഞ്ഞാണ്. കാരണം ബഹുദൈവ വിശ്വാസികൾ മക്കയിൽ അവർ പരലോക നിഷേധികളായിരുന്നു, പരലോകത്തെ കളവാക്കുകയും ആ വിശ്വാസത്തെ കളിയാക്കുകയും ചെയ്യുന്നവരായിരുന്നു. അപ്പോ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നിഷേധികളുടെ കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളെ അവർ കളവാക്കിയതിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഇടയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിഷേധികൾ തുടരുന്ന അവസ്ഥയാണ് എങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കുന്നവരെ കുറിച്ച് ഉണർത്തി. അതാണ് ജിന്നുകളുടെയൊക്കെ സംഭവം ഇവിടെ പറഞ്ഞത്. വീണ്ടും അവർ കളവാക്കുന്ന പരലോക വിശ്വാസം അതിനെ സ്ഥിരീകരിക്കുന്ന വചനങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഉണർത്തുന്നത്. കാരണം പരലോക വിശ്വാസത്തെ കളവാക്കി, പരലോക വിശ്വാസം ഒരാൾക്ക് യഥാവിധമില്ല എങ്കിൽ അത്ര മനുഷ്യന്മാരുടെ ജീവിതം തീർത്തും കുത്തഴിഞ്ഞതായിരിക്കും. വിശ്വാസപരമായി അതേപോലെ സാമൂഹികമായി സാംസ്കാരികമായിട്ട് തീർത്തും കുത്തഴിഞ്ഞായിരിക്കും. അതുകൊണ്ടാണ് പരലോക വിശ്വാസത്തെ ഊന്നി വിശ്വാസ കാര്യങ്ങളെ പൊതുവിലും പരലോക വിശ്വാസത്തെ പ്രത്യേകിച്ച് ഊന്നിയും വിശുദ്ധ ഖുർആനിൽ എന്ത് ചെയ്യുന്നത്, പ്രതിപാദിക്കുന്നത്. ഇവിടെ അവലം യറൂ അന്നല്ലാഹ അല്ലദി ഖലഖ സമാവാതി വൽ അർദ വലം യഅയ ബിഖൽഖിഹി ബിഖാദിരിൻ അലാ അൻ യുഹിയൽ മൗത റഹ്മക്കല്ലാഹ ബല ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ ويوم يعرض الذين كفروا على النار اليس هذا بالحق قالوا بلى وربنا قال فذوقوا العذاب بما كنتم تكفرون فاصبر كما صبر اولو العزم من الرسل ولا تستعجل لهم كانهم يوم يرون ما يوعدون لم يلبثوا الا ساعه من نهار بلى فهل يهلك الا القوم الفاسقون അവലം യറൂ, എന്താ അവലം യറൂ? ആ അവർ മനസ്സിലാക്കിയില്ലേ, അവർ കണ്ടില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാഴ്ച പിന്നെ കൽബിന്റെ കാഴ്ചയാണ്, ഉൾക്കാഴ്ചയാണ്. അതുകൊണ്ട് ഉദ്ദേശം അവലം യഅലമു, അവർ മനസ്സിലാക്കിയില്ലേ, അവരറിഞ്ഞില്ലേ. അന്നല്ലാഹ അല്ലദീ ഖലഖ സമാവാത്ത്, അന്നല്ലാഹ തീർച്ചയായും അല്ലാഹു, അല്ലദീ എങ്ങനെയുള്ള അവൻ വാനങ്ങളെ സൃഷ്ടിച്ചു, വൽ അർദ് ഭൂമിയെയും, വാനങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ അല്ലാഹു. വലം യഅയ ബിഖൽഖിഹിൻ, വലം യഅയ, യഅയ എന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ ക്രിയ ആയിയ എന്നാണ്, ആയിയ അതേപോലെ. റദിയ എറള എന്ന് പറയ പോലെ ഇവിടെ അയ്യ എന്ന അജസ, അശക്തനാവുക, ദുർബലനാവുക. സംസാരത്തിൽ വിക്കുള്ള ആൾക്ക് ഒയ്യ എന്ന് പറയും, ഒയ്യ. സംസാരത്തിൽ വ്യക്തമായിട്ട് ഭാഷ്യം പ്രകടിപ്പിക്കാൻ കഴിയാത്തവർക്ക് ഒയ്യ എന്ന് പറയും, ഒയ്യ. സംസാരശേഷി ഇല്ലാത്ത അവസ്ഥ, പിന്നെ നടക്കാൻ കഴിയാത്ത അവസ്ഥ, ഇതിനൊക്കെ അയ്യ പ്രയോഗിക്കും. അശക്തത എന്നുള്ളതിന് ഒരു പൊതു ആശയം, അശക്തനായി. വലം യഅയ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു അശക്തനായിട്ടില്ല. ഈ എഴുതുമ്പോ അവിടെ രണ്ട് യാണ്ട് യാവും അലിഫും ഉണ്ട്, ഇങ്ങനെ ഇവിടെ അലിഫ് ലം വന്നുകൊണ്ടാണ് ഇവിടെ ഒരു ഇത് കളഞ്ഞു പോയത്, ഈ അവസാനത്തെ കളഞ്ഞു പോയത്, അലിഫ് കളഞ്ഞു പോയത്. അതുകൊണ്ടാണ് വലം യ എന്ന് പറഞ്ഞത്, യ അയ്യ. അപ്പൊ ഇവിടെ അയ്യ എന്ന് പറഞ്ഞാൽ അശക്തനായി, യ അയ്യ അശക്തനാകും. വലം യ ലം യ അശക്തനായിട്ടില്ല, ദുർബലനായിട്ടില്ല. വാവ് ആത്തഫിൻ്റെ വലം യ അയ്യ, അവൻ അശക്തനായിട്ടുമില്ല. ബിഖൽഖിഹിൻ, ബിഖൽഖിഹിൻ ഇവയെ സൃഷ്ടിച്ചതിൽ, ഇവയെ സൃഷ്ടിച്ചതിൽ. ബി ഖൽഖിന് ബാഉൽ മുലാബസ, മുലാബസ എന്നതിന് പറയാം, ബാഉൽ മുലാബസ. ഈ ബി ഖൽഖിൻ എന്നുള്ളത്, അതായത് വാനങ്ങൾ, വാനങ്ങൾ ഭൂമി ഇവയെ പടച്ച ആ സൃഷ്ടിപ്പ്, വലിയ സൃഷ്ടിപ്പല്ലേ ഭൂമിയുടെ സൃഷ്ടിപ്പ്, വാനങ്ങളുടെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ വലിയ സൃഷ്ടിപ്പാണ്. ആ സൃഷ്ടിപ്പിലുടനീളം എന്തെയ്തില്ല, ഒരശക്തതയും ബാധിച്ചിട്ടില്ല, ഒരശക്തതയും ബാധിച്ചിട്ടില്ല. ആ ആ ഒരു മാനേണ ഈ ഭാവം ഉണ്ടാകാം. നമ്മള് ആളുകൾ 10 മിനിറ്റ് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ 20 മിനിറ്റ് റെസ്റ്റ് വേണം. അത് മനുഷ്യരുടെ പ്രത്യേകത. അതേസമയം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭീകരമായ ഈ വലിയ ഈ അണ്ടകട മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വതആല പടച്ചു സൃഷ്ടിച്ചു. പക്ഷെ അള്ളാഹ്ക്ക് ഒരു ക്ഷീണവും ഒരു തളർച്ചയും ബാധിച്ചിട്ടേയില്ല. അപ്പൊ അന്ന അല്ലാഹു അല്ലദി ഖലഖ സമാവാതി വല്ല വാനങ്ങളെയും ഭൂമിയെ സൃഷ്ടിച്ചവനായ അല്ലാഹു വലം യഅയ ബിഖൽഖിൻ അവയുടെ സൃഷ്ടിപ്പിൽ ഉടനീളം അല്ലാഹുക്ക് ഒരു ക്ഷീണവും ഏറ്റിട്ടുമില്ല. അങ്ങനെയുള്ളവനായ അല്ലാഹു ബിഖാദിരിൻ കഴിവുറ്റവൻ ബി എന്ന് പറഞ്ഞെങ്കിൽ അവിടെ സായിദത്താണ്, ആശയത്തെ ബലപ്പെടുത്താനാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ബ ഇല്ലെങ്കിലും അന്നല്ലാഹ ഖാദിറുണ്ണാണ്. അന്നല്ലാഹ ഈ അന്നല്ലാഹ എന്നുള്ളതിന്റെ ഖബറാണിത്. അന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ഖാദിറുൻ കഴിവുറ്റവനാണെന്നാണ്. അവിടെ ബിഖാദിരി എന്ന് പറയാൻ കാരണം എന്താ? തീർത്തും കഴിവുറ്റവനാണ്, കഴിവുറ്റവൻ തന്നെയാണ് എന്ന അർത്ഥം കൊണ്ടുവരാനാണ് ബ. അപ്പോ വാനങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുകയും ആ സൃഷ്ടിപ്പുരിലുടനീളം യാതൊരു ക്ഷീണവും ഏൽക്കാത്തവനായ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ കഴിവുറ്റവൻ തന്നെയാണ് എന്ന കാര്യം അവലം ഇറവ് അവർ മനസ്സിലാക്കിയിട്ടില്ല. അവൻ കഴിവുറ്റവൻ തന്നെയാണ് എന്തിന്? അല അയ്യുഹിയൽ മൗത, എന്താ അല അയ്യുഹിയൽ മൗത? മൗത്ത എന്ന് പറഞ്ഞ മരിച്ചവർ, മയ്യത്തിന്റെ ബഹുവചനം മൗത്ത, മരിച്ചവർ. യുഹിയൽ മൗത്ത മരിച്ചവരെ ജീവിപ്പിക്കും. അയ്യുഹിയൽ മൗത്ത മരിച്ചവരെ ജീവിപ്പിക്കുവാൻ ബിഖാദിരിൻ അവൻ കഴിവുറ്റവൻ തന്നെയാണ്. അല അയ്യുഹിയൽ മൗത്ത മരണപ്പെട്ടവരെ മൗത്തായവരെ ജീവിപ്പിക്കുവാൻ. ഇവിടെ അല അല എന്നുള്ളത് ഈ ഖദറ എന്നുള്ള ക്രിയന്റെ ശേഷം വരുന്നതാണ്. അല്ലാഹു അല കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു ഖദീറുൻ അല കുല്ലി ഷൈഇൻ. കഴിവുറ്റവൻ എന്നർത്ഥം ഖാദറിന് വരാൻ, അതിനോടൊപ്പം അല വരും. ഖദറ അല എന്നാ പറയാ, ശക്തിയുള്ളവനായി എന്നർത്ഥത്തിൽ. അപ്പൊ ഇവിടെ എന്താ? അവലം യറു അന്നല്ലാഹ അല്ലദീ ഖലഖ സമാവാതി വല്ലർ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ അല്ലാഹു വലം യഅയ ബിഖൽഖിഹിന്ന ഇവയുടെ സൃഷ്ടിപ്പിൽ യാതൊരു ക്ഷീണവും ഏറ്റിട്ടില്ല. അങ്ങനെയുള്ള അല്ലാഹു ബിഖാദിരിൻ അല അയ്യുഹിയൽ മൗത മരണപ്പെട്ടവരെ ജീവിപ്പിക്കുവാൻ കഴിവുറ്റവൻ തന്നെയാണ്, കഴിവുറ്റവൻ തന്നെയാണ്. അതാണ് ഇവ എന്ന കാര്യം അവലം യറു അവർ മനസ്സിലാക്കിയിട്ടില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നു. എന്നിട്ടെന്താ പറഞ്ഞ ബല ബല എന്ന് പറഞ്ഞ എന്താ? ബല എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ അവൻ അതിന് കഴിവുറ്റവൻ തന്നെയാണ്. ബല ഹുവ ഖാദിറുൻ അല അയ്യുഹിയൽ മൗത, ബല ഹുവ ഖാദിറുൻ അല അയ്യുഹിയൽ മൗത, മരണപ്പെട്ടവരെ ജീവിപ്പിക്കുവാൻ അവൻ കഴിവുറ്റവൻ തന്നെയാണ്. അതാണ് ബല. ഇന്നഹു അല കുല്ലി ഷൈഇൻ ഖദീർ. ഇന്നഹു ഇന്നഹു പറഞ്ഞ എന്താർത്ഥം? തീർച്ചയായും എന്ന് മാത്രല്ല, പിന്നെ ഇന്നാന്ന് പറഞ്ഞ കാരണം തഴലീലിന്റെ ഇന്ന കൂടിയാണ്. ഇന്നാന്ന് പറഞ്ഞാൽ തീർച്ചയായും അർത്ഥം ഉണ്ട്, പക്ഷേ ഇവിടെ ഇന്ന തീർച്ചയായും തൗക്കീദിന്റെ അർത്ഥത്തോടൊപ്പം തഴലീലിന്റെ അർത്ഥം കൂടിയാണ്. അല്ലാഹു മരിച്ചവരെ ജീവിപ്പിക്കുവാൻ കഴിവുറ്റവനാണ്. ഇന്നഹു കാരണം അവൻ അല കുല്ലി ഷൈഇൻ ഖദീർ, മരിച്ചവരെ ജീവിപ്പിക്കാൻ മാത്രല്ല പിന്നെയോ എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാണ്. എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാണ്. അതാണ് ഇന്നഹു കാരണം അവൻ അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യങ്ങൾക്കും ഖദീറുൻ, ഖദീർ കഴിവുറ്റവൻ. അവിടെ ഖാദിർ എന്ന് പറഞ്ഞില്ലേ, ഖാദിർ അതിനേക്കാൾ അഗാധാർത്ഥ പ്രയോഗമാണ് ഖദീർ. ഖാദർ എന്നാണ് കഴിവുറ്റവൻ. ഖദീർ എന്നുള്ളത് ഫഈലാണ്, സീഗത്തുൽ മുബാലഗ എന്നതിന് പറയാം അറബി ഭാഷയിൽ. അഗാധാർത്ഥ പ്രയോഗമാണ്, അഗാധാർത്ഥ പ്രയോഗം. അപ്പൊ ഖദീർ എന്ന് പറയുമ്പോ ഖാദിർ എന്ന് പറഞ്ഞതിൽ ഏറെ എന്തുണ്ട്? മാനുണ്ട്, ആശയുണ്ട്, ഏറ്റവും കഴിവുറ്റവൻ. പിന്നെ ഖദീറുൻ അലാ കുല്ലി ഷൈആണ്. ഖദീർ എവിടെ വരണ്ട്? ഇന്നഹു ഖദീറുൻ അലാ കുല്ലി ഷൈ, എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവൻ എന്നാണ്. അപ്പൊ ഖദീറിന്റെ സ്ഥാനം മുന്നിലാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ പിന്തിപ്പിച്ച്, എന്തിനാ അല്ലാഹു സുബ്ഹാനഹു വതആല അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നാണ് ഖദീറിനെ പിന്തിപ്പിച്ചത്? ഖദീറിനെ പിന്തിച്ചത് എല്ലാത്തിനും കഴിവുറ്റവൻ ആര് മാത്രാണ്? അല്ലാഹു മാത്രാണ്. ആ മാത്രം കൊണ്ടുവരാനാണ്. അറബി ഭാഷയിൽ തഖ്ദീമു മാ യസ്തഹിഖു തഅഖീർ, തഅഖീർ മാ യസ്തഹിഖു തഖ്ദീം, മുൻപേ പറയേണ്ടതിനെ പിന്നിൽ പറയാം, പിന്നിൽ പറയേണ്ടതിനെ മുന്നിൽ പറയാം. അതെന്തിനാ? അത് മാത്രം എന്നുള്ള അർത്ഥം കൊണ്ടുവരാനും. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എല്ലാത്തിനും കഴിവുറ്റത്, ബാക്കിയുള്ളവരൊന്നും എന്തല്ല, എല്ലാത്തിനും കഴിവുറ്റല്ല. പടപ്പുകളിൽ എത്ര മികച്ചവരും എത്ര തികഞ്ഞവരും എന്ന് വിധിക്കപ്പെട്ടാലും പടപ്പുകളൊക്കെ എന്താണ്, എല്ലാത്തിനും കഴിവുള്ളവരല്ല, എല്ലാത്തിനും കഴിവുറ്റവരല്ല. അതുകൊണ്ടാണ് ഇന്നഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, അല്ലാഹു അവൻ എല്ലാത്തിനും കഴിവുറ്റവനാണ് എന്നാണ്, അവന് മാത്രമാണ് അതിന് കഴിവുള്ളവൻ എന്നൊരാശയം. അപ്പൊ ഇവിടെ മരിച്ചവരെ ജീവിപ്പിക്കുവാൻ അല്ലാഹു കഴിവുറ്റവനാണ്, കാരണം അല്ലാഹു മാത്രമാണ് എന്ത്, എല്ലാത്തിനും കഴിവുള്ളവൻ. അതിന് മാത്രമല്ല, മരിച്ചവരെ ജീവിക്കാൻ മാത്രമല്ല, എല്ലാ കാര്യത്തിനും കഴിവുറ്റവൻ ആരാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല. അപ്പൊ നോക്കൂ, നിങ്ങൾ എത്ര സുന്ദരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഈ ഒരു കാര്യം, അതായത് മനുഷ്യർ മരിച്ച് മൺമറഞ്ഞാൽ, മനുഷ്യർ മരിച്ച് ജീവനറ്റാൽ, ആ ജീവനറ്റ മനുഷ്യനെ പുനഃസൃഷ്ടി നടത്താനും പുനരുജ്ജീവിപ്പിക്കുവാനും അള്ളാഹ്ക്ക് കഴിയും, അള്ളാഹ്ക്ക് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവരുടെ വിചാരണയുടെ വേദിയിലേക്ക് ഹാജരാക്കി അവരുടെ വിചാരണ നിർവഹിച്ച് അതിൽ രക്ഷ അർഹിക്കുന്നവർക്ക് രക്ഷയും ശിക്ഷ അർഹിക്കുന്നവർക്ക് ശിക്ഷയും അള്ളാഹു നൽകും. ഈ പരലോക വിശ്വാസം അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഉറപ്പിക്കണം. അവലം യറു അന്നല്ലാഹ അല്ലദീ ഖലഖ അസ്സമാവാതി വൽ അർദ വലം യഅയ ബിഖൽഖിഹിന്ന ബിഖാദിരിൻ അലാ അൻ യുഹയ്യൽ മൗത ബല ഇന്നഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. മനസ്സിലായ ആശയം മനസ്സിലായില്ലേ? തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, വയൗമ യുറദുൽ ലദീന കഫറു അലന്നാർ അലൈസ ഹാദ ബിൽഹഖ് ഖാലു ബല വറബ്ബിന ഖാല ഫദൂഖുൽ അദാബ് ബിമാ കുന്തും തക്ഫുറൂൻ. പരലോകം സംജാതമായി കഴിഞ്ഞുണ്ടെങ്കിൽ, അതായത് ഉയർത്തെഴുന്നേൽപ്പ്, മനുഷ്യരുടെ പുനർജീവനം അതുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരലോകത്ത് പലതും നടക്കും, പരലോകത്ത് പലതും നടക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും ഇവിടെ വിശദീകരിക്കാതെ ഒരു കാര്യമാണ് വിശദീകരിച്ച്, ഒരു കാര്യം വിശദീകരിച്ച്, അതെന്താ? ഈ പരലോകത്തെ വിശ്വാസത്തെ നിഷേധിച്ച നിഷേധികൾക്ക് വരാനിരിക്കുന്ന ഒരു പ്രധാന അനുഭവം, പരലോക വിശ്വാസത്തെ നിഷേധിക്കുന്ന നിഷേധികൾക്ക് വരാനിരിക്കുന്ന ഒരു പ്രധാന അനുഭവം അതെന്താ? വയോമയൂറദുൽ ലദീന കഫറു അലന്നാർ. എന്താ യോമയൂറദുൽ ലദീന കഫറു? ഇതേപോലത്തെ ഒരു ആയത്തെ നമുക്ക് വന്നില്ലേ? എന്താ പറഞ്ഞ, എവിടെ വന്ന്? ഈ ആ പിന്നെ ഈ ആയത്ത് ഈ സൂറത്ത് തന്നെ വന്നില്ലേ? ആ പിന്നെ എന്താ ഇതിന്റെ തുടക്കം പറഞ്ഞേ? വയോമയ ഉറന്നു ലദീന കഫറു അലന്ന അരി അദ്ഹബ്തും തയ്യിബാത്തിക്കും ഫിൽ ഫി ഹയാത്തിക്കും ഉദ്ദുന്യ വസ്തംതഅതും ബിഹ. യൗമയ ഉറന്നു ലദീന കഫറു, അവിശ്വാസികളായവർ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം എവിടെ പ്രദർശിപ്പിക്കപ്പെടും? അലന്ന നരകത്തീന്, നരകത്തീന്, നരകത്തീന് അവിശ്വാസികൾ ഈ ഉറവു നന്നാ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം. നരകത്തേക്ക് അവർ ഇടുന്നില്ല, പിന്നെയോ ഇടുന്നതിന് മുമ്പ് നരകത്തിന് അവർക്ക് ആ പ്രദർശിപ്പിച്ചിട്ട് അവരോട് ചോദിക്കും, അലൈസ ഹാദ ബിൽ ഹഖ്, എന്താ ആ ഇത് ഹക്കല്ലേ, ഇത് സത്യമല്ലേ. ഹാദ എന്ന് പറഞ്ഞെങ്കിൽ അദാബാണ്, ശിക്ഷ, പഠിച്ചവൻ ശിക്ഷിക്കും എന്ന് നിങ്ങളെ പണ്ട് പേടിപ്പിച്ചിരുന്നു, അന്നാണ് നിങ്ങളത് കളിയാക്കിയത്, കളവാക്കി വിട്ടത്. അപ്പോ അവിടെ വെച്ചിട്ട് ചോദിക്കും, അലൈസ ഹാദ, ഇത് അല്ലേ, ഇത് അല്ലേ ബിൽ ഹഖ്, സത്യം, ഇത് സത്യമല്ലേ എന്ന് ചോദിക്കും. ഖാലു, അപ്പൊ അവർ പറയും, ബല വറബ്ബിന, ബല എന്നതാ ആ ഇത് സത്യമാണ്, ബല ഹുവൽ ഹഖ്, ഇത് സത്യമാണ്. വറബ്ബിന, എന്താ വറബ്ബിന, ആ ഞങ്ങളുടെ റബ്ബാണ് സത്യം, ഞങ്ങളുടെ റബ്ബാണേ സത്യം, ഞങ്ങളുടെ റബ്ബാണേ സത്യം, ആ ശിക്ഷ അത് സത്യമാണ് എന്നവർ പ്രതികരിക്കും. കാല. അപ്പൊ അവരോട് പറയും, ഫദൂഖുൽ അദാബ് ബിമാ കുന്തും തക്ഫുറൂൻ. ഫദൂഖു എങ്കിൽ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക, ദൂഖു നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. ഫസീഹത്തിന്റെ ഇത് സത്യമാണ് എന്നുണ്ടെങ്കിൽ ഫദൂഖു നിങ്ങൾ ആസ്വദിച്ചോളൂ. എന്തിനാ ആസ്വദിച്ചോളൂ? അൽ അദാബ് ശിക്ഷയെ. ബിമാ കുന്തും തക്ഫുറൂൻ, തക്ഫുറൂൻ നിങ്ങൾ അവിശ്വസിച്ചിരുന്നു. കുൻ അവിശ്വസിക്കും, കുന്തു തക്ഫുറൂൻ നിങ്ങൾ അവിശ്വസിക്കുന്നവരായിരുന്നു. മാ കുന്തും തക്ഫുറൂൻ, നിങ്ങൾ അവിശ്വസിച്ചിരുന്നത്. ബാനുള്ള ബാ സർബിയൻ, നിങ്ങൾ അവിശ്വസിച്ചിരുന്നത് കാരണത്താൽ. കാരണത്താൽ ബാ കാരണ സർബിന്റെ ബാ തൈ. ഫദൂഖുൽ അദാബ്, അതിനാൽ നിങ്ങൾ ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക. ബിമാ കുന്തു തക്ഫുറൂൻ, നിങ്ങൾ അവിശ്വസിച്ചിരുന്നത് കാരണത്താൽ. കാരണത്താൽ അള്ളാഹു ശിക്ഷകനായതുകൊണ്ടല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല അന്യായം ചെയ്യുന്നവനായതുകൊണ്ടല്ല, പിന്നെയോ നിങ്ങളുടെ അവിശ്വാസം കാരണത്താൽ നിങ്ങൾ ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക. അപ്പൊ ഇവിടെ നോക്കി, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോക പുനർജന്മം ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്തിനാ? പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് പറഞ്ഞാൽ എന്തിനാ? ആ ഭൗതിക ജീവിതത്തെ വിചാരണ നടത്തിയിട്ട് അവിടെ അധർമ്മ ജീവിതമാണ് ഇവർ നയിക്കുന്നത്, അന്യായമാണ് അവർ ചെയ്യണത്, ഭൗതിക വിശ്വാസമാണ് അവരുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ അത് കൈയൊഴിച്ചോളിയും, അവിടെ ശിക്ഷ ഉണ്ട്, പഠിച്ചവന്റെ കോടതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുന്റെ ശിക്ഷ കിട്ടും എന്ന് പറയുമ്പോൾ അതവർ കൂട്ടാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പരലോകത്തെ തന്നെ കളവാക്കി, പരലോകത്തെ തന്നെ കളവാക്കി. അള്ളാഹുവിന്റെ പുനർജന്മം പുനഃസൃഷ്ടി നടത്താനുള്ള കഴിവിനെ അവർ ചോദ്യം ചെയ്തു, അവർ ചോദ്യം ചെയ്തു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകന്റെ അതിനുള്ള തെളിവ് നടത്തി. എന്താ തെളിവ്? അവർ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, വാനങ്ങളെ സൃഷ്ടിച്ചതാരാ? അള്ളാഹുവാണ്. ഭൂമിയെ സൃഷ്ടിച്ചതാരാ? അള്ളാഹുവാണ്. വാനഭൂമികളെ അല്ലെങ്കിൽ ഭുവനങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചപ്പോൾ അള്ളാഹ്ക്ക് യാതൊരു ക്ഷീണവും ഏറ്റിട്ടില്ല, ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. ഇതവർ സമ്മതിക്കുന്ന സംഗതിയാണ്. അപ്പൊ അവരോട് ചോദ്യം, അവർ സമ്മതിക്കുന്ന ആ ഒരു ആശയത്തെ മുന്നിൽ വെച്ചിട്ട് അങ്ങനെയുള്ള അള്ളാഹു ബിഖാദിരിൻ അല അൻ യുഹയ്യൽ മൗത, മരിച്ചവർ ജീവിപ്പിക്കാൻ കഴിവുള്ളവനല്ലേ എന്ന് അവരോട് ചോദിക്കാൻ. അവര് ബലാന്ന് പറയില്ല, അവര് ബലാന്ന് പറയില്ല, അവർ ആ ചോദ്യത്തിന് മുമ്പിൽ അവിടെ മൗനികളാണ്. പക്ഷെ ബല എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല ബിഖാദിരിൻ അല അൻ യുഹയ്യൽ മൗത എന്നുള്ളത് അവരെ തെരിയപ്പെടുത്താനാണ്. കാരണം അള്ളാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, എല്ലാ കാര്യത്തിലും കഴിവുറ്റവരാണ്. പരലോകം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയാണ് ജീവിതം തുടങ്ങുന്നത് അല്ലെ? പരലോകം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെയാണെന്ത്? അനന്തമായ ജീവിതം തുടങ്ങുന്നത്. അതിൽ പലതും ഉണ്ട്, പക്ഷെ അതിൽ നടക്കാനിരിക്കുന്ന ഒരു കാര്യം ഈ നിഷേധികളുമായി ബന്ധപ്പെട്ടാണ്. അതല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ പറയുന്നത് ഈ നിഷേധികളുമായി ബന്ധപ്പെട്ടാണ്. പരലോകത്ത് നിഷേധിച്ചിരുന്ന ആളുകളുമായി ബന്ധപ്പെട്ടിട്ട് നടക്കാനുള്ള ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്. അതാണ് അവർക്ക് എന്ത് ചെയ്യാ, കൂടുതൽ ഉള്ളിൽ തട്ട. അതാണ് അവർ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതും. ഭൗതികതയിലെ നിഷേധികൾ പരലോക കോടതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നരകത്തീന അവരെ പ്രദർശിപ്പിക്കും. അതാണ് വയൗമ യൂറദുൽ ലദീന കഫറു അലന്നാർ, നരകത്തിന് പ്രദർശിപ്പിക്കപ്പെടും അവിശ്വസിച്ചവർ. ആ ദിവസം നരകത്തിന് പ്രദർശിപ്പിച്ചിട്ട് അവരോട് ചോദിച്ചു, അലൈസ ഹാദാ ബിൽ ഹഖ്? അപ്പൊ ഖാലു ബല വറബ്ബിന, ഉണ്ടാവും ഒരു ഒരു സംശയമല്ല അവർക്ക്. പിന്നെയോ അള്ളാഹുവിൽ ആണിട്ട് അള്ളാഹു സത്യം ചെയ്തിട്ട് അവർ പറയും, അതെ ഇത് സത്യമാണെന്ന് പറയും. റബ്ബ് ഞങ്ങളുടെ റബ്ബാണ് സത്യം, ഇത് ബല സത്യമാണ്. അപ്പൊ പിന്നെ അവിടെ രക്ഷണ്ട, പിന്നെ അവിടെ ഞങ്ങൾ വിശ്വാസികളായി ജീവിച്ചോളാം, ഞങ്ങൾ കണ്ട് ഉറപ്പിച്ച് ഞങ്ങൾ അതിന്റെ ആളുകളായിക്കോളാം എന്ന് പറയാൻ ടൈമില്ല. അതൊക്കെ ദുനിയാവെന്ന് തീരുമാനിക്കേണ്ട സംഗതിയാണ്, അവിടെ എത്തിയിട്ട് അതിനുള്ള ടൈമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല പറയും, ഫദൂഖുൽ അദാബ് ബിമാ കുന്തും തക്ഫുറൂൻ, നിങ്ങൾ അവിശ്വസിച്ചിരുന്നത് നിമിത്തം ശിക്ഷയെ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. ശിക്ഷ ആസ്വദിക്കാനുള്ളതാ? ശിക്ഷക്ക് ആസ്വാദനം ഉണ്ടാ? ശിക്ഷക്ക് ഒരു പീഡാവസ്ഥ അല്ലേ, അനുഭവം അല്ലേ? പിന്നെ ഇതിനോട് ആസ്വദിച്ചോളൂ എന്ന് പറയണ്. പരലോകത്ത് ശിക്ഷ ശാരീരിക ശിക്ഷ മാത്രല്ല, ശാരീരിക ശിക്ഷ മാത്രല്ല, പിന്നെ മനസ്സിന്റെ ശിക്ഷ കൂടിയാണ് അവിടെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു മജർണമെന്നാ. അവിടെ ശിക്ഷ ശരീര തൊലിക്കും മാംസത്തിനും എല്ലിനും മാത്രല്ല, ശരിയാണ്, തൊലിയെ ശിക്ഷിക്കും കുല്ലമ നവജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ, തൊലിക്ക് പകരം വേറെ തൊലി നൽകും. അതേപോലെ തന്നെ അവരുടെ ലഹമിന് പിന്നെ ശിക്ഷ ഏൽക്കും, അവരുടെ എല്ലിന് ശിക്ഷ ഏൽക്കും. ലാ തുബ്ഖി വല തദർ, നരകത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഒന്നും ശേഷിപ്പിക്കൂല, എല്ലാത്തും നരകത്തിന് എല്ലാം കണക്കാണ്. പിന്നെ തൊലിയെയും മാംസത്തെയും എല്ലിനെയും ഭേദിച്ച് നെഞ്ചകത്ത് കത്തും. അല്ലത്തി തത്തലി വലൽ അഫ് ഇത, നരകത്തിയിൽ നരകത്തി കൽബിൽ കത്തിയാള്, കൽബിൽ കത്തിയാൾ അള്ളാഹു അജർണാമിൻ എന്നാണ്. അപ്പൊ പിന്നെ അങ്ങനെയുള്ള നരകത്തിയാണ്. ശരീരത്തിനുള്ള പീഡനം അത് അതിന്റെ പൂർണ്ണാവസ്ഥയിൽ ശരീരത്തിന് നൽകും. പക്ഷെ അതോടൊപ്പം മാനസികമായിട്ടുള്ള പീഡിയുണ്ട്, മാനസികമായിട്ടുള്ള പീഡിയുണ്ട്. അതെന്താ? അതാണ് ഫദൂഖുൽ അദാബ്, ശിക്ഷയെ ആസ്വദിച്ചോളൂ എന്നുള്ള വർത്തമാനം, ശിക്ഷയെ ആസ്വദിച്ചോളൂ എന്നുള്ള വർത്തമാനം. ഇതുപോലെ വേറെയും വചനങ്ങൾ കാണാൻ സാധിക്കും. يوم يحمى على النار فتكوى بها جباههم وجنوبهم وظهورهم هذا ما كنستم لأنفسكم فذوقوا ما كنتم تكنزون. زكاة نلقاده دانا درمان نلقاده ستوك الشيغر يشوكنا ورد الشيطة لفريانا أدنى الله سبحانه وتعالى نرغة تيل چوٹت رتت سوٹت جوچا ستوك نرغة تيل چوٹت رتت أدنى منشرد مدقل مننل پارشنگل چوڑ وكونا أدنى യൗമ യുഹ്മ അലന്നാർ ഫതുക്കുവ ബിഹ ജിബാഹുഹും. തുക്കുവ എന്താ? ഇതിനെ നമ്മൾ കവ്വായ അറിയാം, ഇസ്ത്രീ എടുത്തീനല്ലേ, അതാണ് ഫതുക്കുവ ബിഹ ജിബാഹുഹും വജുനൂബുഹും വദുഹൂറും, മുന്നിലും മുതുകിലും പാർശ്വങ്ങളിലും. അതുകൊണ്ട് ശരിക്ക് ചൂട് വെക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് അതിന്റെ അത് കവ്വായ അതിന്റെ അങ്ങനെ ചൂട് വെക്ക. എന്നിട്ട് ഹാസ മാ കനസ്തും ലി അൻഫുസികും, ചൂട് വെച്ചിട്ട് പറയും നിങ്ങൾ നിങ്ങൾക്ക് ശേഖരിച്ചത് ഇതാണ്, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശേഖരിച്ച് സക്കാത്ത് കൊടുക്കാതെ സദക്ക കൊടുക്കാതെ എടുത്തു വെച്ച സ്വത്താണിത്, ഇതാണ് നിങ്ങൾ നിങ്ങൾക്ക് ശേഖരിച്ചു വെച്ചത്. ഫസൂഖു മാ കുൻതും തക്നിസൂൻ, എന്തിനാ ശേഖരിച്ചു വെച്ചിരുന്നത്? പിൽക്കാലത്ത് അനുഭവിക്കാനാണ് അല്ലെ? ശേഖരിച്ചു വെച്ചെന്തിനാ? ശേഷം വരും കാലങ്ങളിൽ അനുഭവിക്കാനാണ്. അതുകൊണ്ട് നിങ്ങൾ ശേഖരിച്ചു വെച്ചിരുന്നത് ആസ്വദിക്കാനാണല്ലോ എടുത്തു വെച്ചത്, അത് ആസ്വദിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു ചെയ്യുന്നതാണ്, ചൂട് വെക്കുന്നതാണ്. അപ്പൊ എന്തിനാ ആസ്വദിച്ചുകൊള്ളൂ പറഞ്ഞിട്ട് ചൂട് വെക്കുന്നത്? മനസ്സിനു കൂടി ശിക്ഷ ഭവിക്കാനാണ്, മനസ്സിനു കൂടി ശിക്ഷ ഭവിക്കാനാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ പ്രയോഗങ്ങൾ. ഇതാണ് ഇസ്തിയാറ എന്ന് പറയാം, ഇസ്തിയാറ എന്ന് ഭാഷയിൽ സാഹിത്യത്തിൽ പറയാം, അറബി ഭാഷയിൽ. അലാ കുല്ലിൻ ഫദൂഖുൽ അദാബ ബിമാ കുന്തു തക്ഫുറു, നിങ്ങൾ നിഷേധിച്ചത് കാരണത്താൽ ശിക്ഷയെ നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുക എന്ന് പറയും. ഇതൊക്കെ ഉണ്ടല്ലോ സുന്ദരമായ അറബി സാഹിത്യങ്ങളാണ്. സാഹിത്യങ്ങൾ നമ്മൾ അതിന്റെ എല്ലാ സാഹിത്യങ്ങളിലേക്ക് കയറി ഇറങ്ങിപ്പോണില്ല. ഈ സാഹിത്യ ഭാഷ നന്നായി കൈകാര്യം ചെയ്യുന്ന അറിയുന്ന ഒരു ജനവിഭാഗത്തിനാണ് ഈ വചനങ്ങളുടെ അവതീർണത. അതുകൊണ്ടാണ് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ മുമ്പിൽ ഖുർആൻ ഓതുമ്പോൾ അത് കേൾക്കാതെ പാഞ്ഞിരുന്നത്. കഅന്നഹു മുഹമ്മറും മുസ്തംഫിറ എന്നല്ലേ, ഫറത്ത് മിൻ ഖസ്വറ, സിംഹത്തിൽ നിന്ന് അല്ലെങ്കിൽ നായാടുന്നവനിൽ നിന്ന് വിരണ്ടോടുന്ന കഴുതകളെപ്പോലെ അവർ പാഞ്ഞിരുന്നു എന്നറിയുണ്ട്. ആരെക്കുറിച്ച്? ഹൃദയവിശ്വാസികളെ കുറിച്ച്. കാട്ടുകഴുതകൾ പാഞ്ഞിട്ടില്ലേ വേട്ടമൃഗം വരുമ്പോൾ? അതേപോലെയാണ് ഇവരുടെ ഓട്ടം എന്നാണ്, ബോധവിശ്വാസികളുടെ ഓട്ടം. എന്തിനാ ഓടിയിരുന്നത്? കാരണം ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആന്റെ ശൈലിയും സാഹിത്യവും അവരെ പിടിച്ചുലക്കും എന്നുള്ളത് കൊണ്ടാണ്. ചിലർ കേൾക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ വന്നിരുന്ന കഥ കാണാൻ സാധിക്കും. ഇപ്പൊ ഈ ഉഖുബയുടെ ഒക്കെ ചരിത്രത്തിൽ ഉഖുബ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഇരുന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതുമ്പോ വായ പൊത്തിയിരുന്നു, റസൂലുള്ളാഹിന്റെ വായ പൊത്തിയിരുന്നു, ഇനി മതി എന്ന് പറഞ്ഞ് നീ ചോടിയിരുന്നു. ഇതൊക്കെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അത് ഇതുകൊണ്ടാണ്. ഇത്തരം വിഷയങ്ങളിലൂടെ സുന്ദരമായ ഇത്തരം സമർത്ഥനങ്ങൾ അതിനു മുമ്പിൽ അവർ ശരിക്ക് അകപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഒരാൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മറ്റുള്ളവർ പറയും, അല്ലെങ്കിൽ പോയ മുഖയിട്ടല്ല വരേണ്ടതെന്ന് പറയും. റസൂലുള്ളാഹി തങ്ങളെ എതിർക്കാൻ വേണ്ടി പോയവൻ റസൂലിനെ തോൽപ്പിക്കാനാണ് അവനെ വിടുന്നത്, ഒരു കൂട്ടം ആളുകൾ വിടുന്നത്. പക്ഷെ പോയ ആൾ തിരിച്ചു വരുമ്പോ യാത്ര അയച്ചോല് പറയും, പോയ മുഖമായിട്ടല്ല തിരിച്ചു വരുന്നത്. അല്ലെങ്കിൽ പറയും, മുഹമ്മദ് തീർത്ത മാസ്മരിക വലയത്തിൽ നമ്മൾ ആളകപ്പെട്ടിരിക്കുന്നു എന്നവര് പറയും. എന്താ റസൂലുള്ളാഹി തീർത്ത മാസ്മരിക വലയം? ആ നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉമ്മിയാണ്, നിരക്ഷര കുട്ടിയാണ്. റസൂലിനെ സംബന്ധിച്ചിടത്തോളം റസൂലിന്റെ നിരക്ഷരനായിട്ടാണ് തന്നെ 40 വയസ്സ് വരേക്കും ജീവിച്ചിട്ടുള്ളത്. അത് അവർക്കറിയുന്ന സംഗതിയാണ്. പിന്നെ റസൂൽ എന്ത് മാസ്മരിക വലയ തീർക്കുന്നത്? ഈ വചനങ്ങളുടെ പാരായണമാണ്, ആയത്തുകൾ ഓതിയിട്ട് റസൂൽ അവരെ ഉണർത്തുകയാണ് ചെയ്തിരുന്നത്. തയ്യിബ്, ഇത്തരം വചനങ്ങളൊക്കെ അവർക്ക് ഓതിയിട്ട് അവരുടെ മുമ്പിൽ പരലോകം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും നിഷേധികളെ സംബന്ധിച്ചിടത്തോളം, കളവാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, പരിഹാസികളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ പരിഹാസം പരിഹാസം. അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത് നോക്കി നിങ്ങൾ, ഫസ്ബിർ കമ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. എന്താ ഫസ്ബിർ? ആ ഫസ്ബിർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ബിർ എന്നാണ് ക്ഷമിക്കുക, ഫ ഫാ ഉൽ ഫസീഹൻ, ഇസ്ബിർ താങ്കൾ ക്ഷമിക്കുക. ഈ ഫ ഇവിടെ പറയാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ ഓതിയിട്ടുണ്ടെങ്കിലും അവരൊക്കെ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടല്ല. പിന്നെയും അവരെന്താണ്? അവര് നിഷേധികളും കളവാക്കുന്നവരും കളിയാക്കുന്നവരാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, അവരുടെ നിഷേധം അത് തുടരുകയും അവരുടെ നിഷേധാത്മക പ്രയോഗങ്ങൾ അത് മാനസികമായി ശാരീരികമായി എതിർത്തുകൊണ്ടുള്ളതാണ് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ വേണ്ടത്? ഇസ്ബിർ, റസൂലുള്ളാഹി ക്ഷമിക്കുകയാണ് വേണ്ടത്. അതാണ് ഫസ്ബിർ, താങ്കൾ ക്ഷമിക്കുക. എങ്ങനെ? കമ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ, കമ സബറ ക്ഷമിച്ചതുപോലെ. ആര്? ഉലുൽ അസ്മ. ഉലുൽ അസ്മ ഉലുൽ അസീമ അല്ലെങ്കിൽ അസ്മ എന്നൊക്കെ പറഞ്ഞാല് ഉലുൽ അസീമത്ത്, എന്താ കരുത്തരായ ശക്തരായ മനക്കരുത്തിന്റെ ഉടമകൾ, അതാണ് ഉലുൽ അസ്മ. അസ്മുള്ളവരാണ്, മനക്കരുത്തുള്ളവർ എന്നർത്ഥത്തിൽ. മനക്കരുത്തുള്ളവരായ ശക്തനായ ആളുകൾ ക്ഷമിച്ചതുപോലെ. ഈ കരുത്തർ, മനക്കരുത്തുള്ളവർ എന്ന് പറഞ്ഞാൽ ആരാണവർ? ആരാണവർ? ആ മിനർ റുസുൽ, റസൂലുകളിൽ നിന്ന്, റസൂലുകളിൽ നിന്ന്, റസൂലുകളിൽ നിന്ന്. ഇവിടെ ഇപ്പൊ നമ്മള് സാധാരണ പറയും ഉലുൽ അസ്മ്. എന്താ ഉലുൽ അസ്മ? ആരാ ഉലുൽ അസ്മ? പറഞ്ഞ 5 പ്രവാചകരാണ്. ആരാ 5 എണ്ണം? നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ, മുഹമ്മദ് അലൈഹി മുസ്സലാത്തു വസ്സലാം. ഈ 5 നബിമാരാണ് ഉലുൽ അസ്മ എന്ന് പറയും. അത് തന്നെയാണ് ഇവിടെയും ബലപ്പെട്ടത്. പക്ഷെ ഇവിടെ ഒരു വിഷയം, പിന്നെ ഈ മിന്നുണ്ടല്ലോ, ആ മിന്നുമായി ബന്ധപ്പെട്ട് എല്ലാ നബിമാരും ആരാണ്? എല്ലാ നബിമാർ സാധാരണക്കാരല്ല. നബിമാരൊക്കെ എന്താണ്? ആ അവര് ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വം നിർവഹിക്കാൻ കെൽപ്പുള്ളവരും കരുത്തുള്ളവരും തന്നെയാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സെലക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം മുഫസ്സിറീങ്ങൾ പറഞ്ഞത് എല്ലാ നബിമാരും ആരാണ്? ഉലുൽ അസ്മാണ്. എല്ലാ നബിമാരും ആരാണ്? ഉലുൽ അസ്മാണ്. അപ്പൊ ഇവിടെ ഈ മിൻ ബയാനിയാണ്. മിൻ ബയാനിയ എന്ന് പറഞ്ഞാല് മിൻ ബയാനിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മ്, ഉലുൽ അസ്മ ക്ഷമിച്ചതുപോലെ നീ താങ്കൾ ക്ഷമിക്കുക. ഉലുൽ അസ്മ എന്ന് പറഞ്ഞാൽ ആരാണ്? മിനർ റുസുൽ, മുർസലീങ്ങളാകുന്ന റസൂലുമാരാകുന്ന, റസൂൽമാരാകുന്ന ഉലുൽ അസ്മ ക്ഷമിച്ചതുപോലെ താങ്കൾ ക്ഷമിക്കുക. അപ്പൊ ഇവിടെ ഈ മിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉലുൽ അസ്മ ആരി എന്ന് വിശദീകരിക്കുകയാണ്. അതാരാണ്? റസൂലുമാരാണ്. അപ്പൊ റസൂലുമാരാകുന്ന ഉലുൽ അസ്മ ക്ഷമിച്ചതുപോലെ താങ്കൾ ക്ഷമിക്കുക. എല്ലാ റസൂലുമാരും എന്ത് ചെയ്തിട്ടുണ്ട്? ക്ഷമിച്ചിട്ടുണ്ട്, സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് താങ്കളും ക്ഷമിക്കുക. അങ്ങനെയാണ് ഒരു വിഭാഗം മുഫസ്സിറീങ്ങൾ പറഞ്ഞത്. വേറൊരു വിഭാഗം മുഫസ്സിറീങ്ങൾ പറഞ്ഞത് മിൻ എന്ന് പറഞ്ഞെങ്കിൽ മിൻ സാധാരണ തബ്‌ഈലിന്റെ മിന്നാണ്. തബ്‌ഈൽ എന്ന് പറയും. അപ്പൊ റസൂലുമാരിൽ നിന്നുള്ള റസൂൽ, എല്ലാ റസൂലുമാരും അല്ല, പിന്നെയോ റസൂലുമാരിൽ നിന്ന് ഉള്ള. അപ്പൊ റുസുലുകൾ റസൂലുമാരിൽ നിന്നുള്ള, അതാണ് തബ്‌ഈലിന്റെ മിൻ എന്ന് പറയുമ്പോൾ ഉലുൽ അസ്മ്. റസൂലുമാരിൽ നിന്നുള്ള ഉലുൽ അസ്മ് ക്ഷമിച്ചതുപോലെ താങ്കൾ ക്ഷമിക്കുക. അങ്ങനെ പറയുമ്പോൾ എല്ലാ റസൂലുമാരും ആരല്ല? ഈ ഉലുൽ അസ്ബ് എന്ന വിശേഷണത്തിന് അർഹരല്ല. പിന്നെ റസൂൽമാരിൽ നിന്ന് ചിലരാണ്. അപ്പൊ അതാരാണ്? അപ്പൊ അതിലേറ്റവും പ്രധാനികൾ പലരെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നബിമാരിൽ പലരും. അതിൽ പ്രധാനികൾ ആരാണ്? പ്രധാനികൾ ഈ പറയപ്പെട്ട നൂഹ്, മൂസ, ഈസ, നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ, മുഹമ്മദുൻ അലൈഹി അലൈഹി മുസ്സലാത്തു വസ്സലാം അവരാണ് എന്ന് പറയപ്പെട്ടത്. അതാണ് കൂടുതൽ പണ്ഡിതന്മാരുടെയും നിലപാട്. ഈ അഞ്ച് പ്രവാചകന്മാരാണ് ഉലുൽ അസ്ബ്. അപ്പൊ രണ്ട് രീതിയിൽ ആയത്തിന് അർത്ഥം പറയാം. രണ്ട് രീതിയിൽ പറഞ്ഞാലും പ്രശ്നമല്ല. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ, റസൂലുമാരാകുന്ന ഉലുൽ അസ്മ് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കുക, അല്ലെങ്കിൽ റസൂലുമാരിൽ നിന്നുള്ള ഉലുൽ അസ്മ് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കുക. റസൂലുമാരിൽ നിന്നുള്ള ഉലുൽ അസ്മ് എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ പ്രത്യേകത പറഞ്ഞാണി? അഞ്ചു പേരാണ് ഉലുൽ അസ്മ്. റസൂലുമാരാകുന്ന ഉലുൽ അസ്മ് പറഞ്ഞാല് എല്ലാ റസൂലുമാരും ആരാണ്? ഉലുൽ അസ്മാണ്. രണ്ട് പിന്നെ അതിനെ എല്ലാ റസൂലുമാർക്കും എന്തുണ്ട്? അസ്മുണ്ട്. പക്ഷേ ഞാനിവിടെ ആയത്ത് പറയാം. പ്രായത്ത് കെട്ടിടങ്ങൾ ഞാൻ ഒരു മറുപടി അറിയണം. നിങ്ങളൊരു ഒരായത്ത് പഠിച്ചില്ലേ മുമ്പ്? ഫസ്ബിർ ലിഹുക്മി റബ്ബിക് വലാ തകുൻ എന്താ കസാഹിബിൽ ഹൂത്. എന്തെങ്കിലുമാണ് ഫസ്ബിർ, താങ്കൾ ക്ഷമിക്കുക. ലിഹുക്മി റബ്ബിക്, താങ്കളുടെ റബ്ബിന്റെ തീരുമാനത്തിന് വിധിക്ക്, റബ്ബിന്റെ വിധികൾക്ക് താങ്കൾ ക്ഷമിക്കുക. വലാ തകുൻ കസാഹിബിൽ ഹൂത്, വലാ തകുൻ താങ്കൾ ആകരുത് കസാഹിബിൽ ഹൂത്. എന്താ സാഹിബുൽ ഹൂത്? മത്സ്യത്തിന്റെ ആള് എന്ന് പറഞ്ഞാല് യൂനുസ് നബി. യൂനുസ് നബിയെ പോലെ നിങ്ങൾ ആവരുത്, നിങ്ങൾ റബ്ബിന്റെ ഹുക്മിന് ക്ഷമിക്കുക എന്നുള്ളതാണ് അല്ലെ അവിടെ പറഞ്ഞത്. ഈ ആയത്തിനെ മുഖവിലക്കെടുത്ത് എല്ലാ നബിമാരും ഉലുൽ അസ്മല്ല എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തിനെ മുഖവിലക്കെടുത്തിട്ട് എല്ലാ നബിമാരും ഉലുൽ അസ്മല്ല എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അങ്ങനെയാണ് എങ്കിൽ ഈ ആയത്തുകൊണ്ട് അത് തെളിയിക്കുക? മനസ്സിലായി? ചിലർക്ക് വേണം ചായ കുടിച്ചാൽ നേരായ ചിലൊരു യൂനുസ് നബി അക്ഷമനായിട്ടാണ് പോയത്. അപ്പൊ ഒരു പിന്നെ ഒന്ന് ബന്ധിപ്പിച്ചേരി പണ്ട് കാക്കാറിന് ഒരു ഒലക്കട്ട് പുളിഞ്ചാറ് വെച്ച മാതിരി ഒരു ബന്ധമില്ലാതെ എടുക്കാൻ പാടില്ല. അല്ലാണ്ട് തീരുമാനത്തിന് കാത്തിരിക്കാത്ത യൂനുസ് നബി പോയി എന്നല്ലേ. അത് അതെ, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നീനവേ ദേശത്തേക്ക് പ്രവാചകനായി നിയോഗിക്കപ്പെട്ടു. നീനവേ ദേശത്തെ ആര് ദേവത്വം നടത്തി, പക്ഷെ അവർ കൂട്ടാക്കിയില്ല. അപ്പൊ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്ത്? അവരെ സഹിക്കാൻ ആവാതെ എന്ത് ചെയ്ത്? അവിടുന്ന് കപ്പൽ മാർഗേണ രക്ഷപ്പെട്ട് പിന്നെ അദ്ദേഹത്തെ കടലിലേക്ക് എറിഞ്ഞു. ഇവിടെ വിഷയം എല്ലാ നബിമാരും ഉലുൽ അസ്മിൽ പെടൂല, എല്ലാ നബിമാരും ഉലുൽ അസ്മിൽ പെടൂല. എന്തുകൊണ്ട്? ഈ ആയത്ത് അതിന് തെളിവാണ്. ഫസ്ബിർ ലിഹുക്മി റബ്ബിക് വലാ തകുൻ കസാഹിബിൽ ഹൂത്. ഈ ആയത്തിൽ തെളിവുണ്ട് എല്ലാ നബിമാരും ഉലുൽ അസ്മിൽ പെട്ടതല്ല എന്നതിന് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ് എന്നുള്ളതാണ് പറയേണ്ടത്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ക്ഷമ വന്നില്ല. ക്ഷമിക്കേണ്ട സന്ദർഭത്തിൽ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ക്ഷമിക്കാനായില്ല. അപ്പോ പിന്നെ അദ്ദേഹത്തിന് എന്തുണ്ടായില്ല? ഈ അസ്മുണ്ടായില്ല, അസ്മുണ്ടായില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അക്ഷമനായിട്ട് എന്ത് ചെയ്തത്? നാട് വിട്ട് പോയത്. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് ഇത് അബഖ ഇലൽ ഫുൽകിൽ മഷ്ഹൂൻ ആണ്. അബഖ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയ്യിദിൽ നിന്ന് അടിമ ഒളിച്ചോടണീന്നാണ് പറയാൻ. അബഖ എന്നുള്ളത് സയ്യിദ് ഉണ്ടല്ലോ, ഒരു യജമാനും അടിമയുണ്ട് എങ്കിൽ യജമാനിൽ നിന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ കഫീൽമാരത്തിന് ഒളിച്ചോടില്ലേ? അത് ആ പോക്ക് എങ്ങനെയാണ്? അതേപോലെയാണ് ആര് പോയത്? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയത്. അള്ളാഹു സുബ്ഹാനഹു വതാലന്റെ കൽപ്പന കാത്തിരിക്കാതെ പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആ അള്ളാഹു സുബ്ഹാനഹു വതാല പ്രയോഗം തന്നെ നടത്തിയത് അബഖ എന്നാണ്. ആബിഖ് എന്നാണ് ഒളിച്ചോട്ടുന്ന അടിമ എന്നാണ് പറയാം. അപ്പോ പിന്നെ അതുപോലെ പോയി. എന്തുണ്ടായില്ല അദ്ദേഹത്തിന്? അവിടെ അസ്മുണ്ട്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് എന്തുണ്ടായില്ല? അസ്മുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് അറിയിക്കുന്നു എല്ലാ നബിമാരും ഉൽ അസ്മല്ല. ഉലുൽ അസ്മ അല്ല. ഉലുൽ അസ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക കാറ്റഗറി ഉണ്ടല്ലോ. പദവിയിലെത്തിയ ക്ഷമയുടെ വിഷയത്തിൽ, സഹനത്തിന്റെ വിഷയത്തിൽ, സഹിഷ്ണുതയുടെ വിഷയത്തിൽ ഒരു വലിയ ഉന്നത ദർജയിലെത്തിയ ചില നബിമാരാണ്. അവർ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാനാണ് ഇവിടെ നമ്മളിവിടെ പറഞ്ഞത്. എല്ലാ നബിമാരും, എല്ലാ നബിമാർക്കും അസ്മുണ്ട്, ശരിയാണ്. പക്ഷെ ചില നബിമാരെ ഇതിന്റെ അസ്മിന്റെ വിഷയത്തിൽ അതിന്റെ പാരമ്യത കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാ നബിമാരും അസ്മിന്റെ വിഷയത്തിൽ ഒരുപോലെയല്ല. ചിലര് അതിൽ അസ്മ കുറഞ്ഞവരുണ്ട്. അതിന് തെളിവാണ് യൂനുസ് നബിയുടെ സംഭവം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തകുൻ കസാഹിബിൽ ഹൂത്. ഇതുപോലെ വിശുദ്ധ ഖുർആൻ മറ്റൊരു ആയത്താണ്, വലഖദ് അഹിദ്ന ഇലാ ആദമ മിൻ ഖബ്ൽ ഫനസിയ ഫലം നജിദ് ലഹു അസ്മ. അല്ലാഹു സുബ്ഹാനഹു വതാല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് എന്തുണ്ട് ചെയ്ത്, ഒരു ഉടമ്പടി ചെയ്ത് അല്ലെങ്കിൽ കരാർ ചെയ്ത് വൃക്ഷത്തോട് അടുക്കരുത് എന്നുള്ള കരാർ. പക്ഷെ ആദം മറന്നുപോയി. ഫനസി വലം നജീദ് ലഹു അസ്മ, വലം നജീദ് ലഹു അസ്മ, ആദമിന് നാം അസ്മ കണ്ടില്ല എന്ന് പറഞ്ഞു. അവിടെ അവിടെ ആദനബിക്ക് അസ്മ ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. ഇവിടെ അവിടെ അതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ ആദനബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ഒരു അള്ളാഹു സുബ്ഹാനഹു വതാല വിലക്കപ്പെട്ട ഒരു കാര്യം ആദമിൽ നിന്ന് മറന്നു വന്നു പോയി. പക്ഷേ അതിലെന്തുണ്ടായില്ല, ആദമിന് ദുശ്ചാട്ടിയൊന്നും ഉണ്ടായിട്ടില്ല. ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ദുശ്ചാട്ടിയപ്പോൾ വീണ്ടും അത് ചെയ്യാനുള്ള ഒരു തോന്നലോ ബോധം അങ്ങനെ ഉണ്ടാവുമല്ലോ, അതുണ്ടായില്ല എന്നുള്ള അതാണ് അവരുടെ വ്യാഖ്യാനം. പക്ഷെ ഇവിടെ അതിന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടേത്, ആദം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ വിലക്കിന് മുമ്പിൽ അദ്ദേഹത്തിന് ക്ഷമിക്കാനായില്ല എന്നുള്ളത്, ക്ഷമിക്കാനായില്ല എന്ന് മനസ്സിലാക്കണം. അപ്പൊ നബിമാരെല്ലാവരും അസ്മിന്റെ വിഷയത്തിൽ ഒരേപോലെ അല്ല. ചിലർക്ക് എന്തുണ്ട്, ഏറ്റവും വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ചില നബിമാർ അവർ അസ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ മികവ് പുലർത്തിയിട്ടുണ്ട്. അതിൽ പെട്ട അഞ്ചാളുകളാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നൂഹ്, മൂസ, ഈസ, പിന്നെ ഇബ്രാഹിം എന്നീ നബിമാർ. അതുകൊണ്ട് തന്നെ ഇവിടെ റസൂലുമാരിൽ നിന്നുള്ള അസ്മിന്റെ ആളുകൾ, അസ്മിന്റെ ആളുകൾ അവർ ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കുക എന്നുള്ളത്. ക്ഷമ എന്ന് പറഞ്ഞെങ്കിൽ കേവലം രോഗിയായിട്ട് ആ വിഷയത്തിൽ ക്ഷമ അവലംബിക്കുക എന്നുള്ളത് മാത്രമല്ല, ക്ഷമക്ക് പല മുഖങ്ങളുണ്ട്. അള്ളാഹു കൽപ്പിച്ച വിഷയങ്ങൾ പാലിക്കുന്നതിൽ ക്ഷമ വേണം, വിലക്കിയ വിഷയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ക്ഷമ വേണം അല്ലെ. പിന്നെ അള്ളാഹുവിന്റെ ഖദറുകൾ, വിധികൾ വരുമ്പോൾ അത് പിടിച്ചു നിൽക്കാനും ക്ഷമ വേണം അല്ലെ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ക്ഷമാ വിഷയത്തിലാണ് അല്ലെ. അള്ളാഹുവിന്റെ വിധി അദ്ദേഹത്തിന് രോഗമായി വന്നു, രോഗമായി വന്നു. ആ രോഗത്തെ തുടർന്ന് കുറെ പരീക്ഷണങ്ങൾ വന്നു. അതിൽ അദ്ദേഹം എന്ത് ചെയ്തു, ക്ഷമിച്ചു. അതിൽ അദ്ദേഹം സഹിച്ചു, മികവ് പുലർത്തി. അതേസമയം ക്ഷമ അതിൽ മാത്രമല്ല ഉള്ളത്, ക്ഷമ വിധിയായും അതേപോലെ കൽപ്പനയായും വിലക്കായി വന്ന അതിലൊക്കെ എന്തുണ്ട്, ക്ഷമുണ്ട്. അപ്പോ ആ നിലക്ക് നോക്കുമ്പോ അയ്യൂബ് നബി എന്തല്ല, ക്ഷമയുടെ വിഷയത്തിൽ ഒന്നാം സ്ഥാനക്കാരനല്ല. ഇതര നബിമാർ പല എല്ലാ വിഷയങ്ങളിലും ക്ഷമിച്ച് മാതൃകയായവരുണ്ട്, ക്ഷമിച്ച് മാതൃകയായവരുണ്ട്. അതുകൊണ്ടാണ് പിന്നെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മേ ഈ ഉലുൽ അസ്മ അഞ്ചെണ്ണം എണ്ണുമ്പോ അത് അയ്യൂബ് നബിയിൽ വരാത്തത്, എണ്ണപ്പെടാത്തത്. ഏതായാലും ഇവിടെ എന്താ കൽപ്പന, ഫസ്ബിർ കമാ സബറ ഉൽ അസ്മി മിന റസൂൽ മിന റസൂൽ വലാ തസ്തഅജിൽ ലഹും, വലാ തസ്തഅജിൽ ലഹും, എന്താ വലാ തസ്തഅജിൽ, നിങ്ങൾ ധൃതി കാണിക്കരുത്. ലഹും അവർക്കായി, ലഹും അവർക്കായി, അവർക്ക് എന്ന് പറഞ്ഞാൽ ലി അഹ്ലി മക്ക അല്ലെങ്കിൽ ലി കുഫാരി ഖുറൈഷ്, ലി കുഫാരി മക്ക, ലി കുഫാർ, അവിശ്വാസികൾക്ക് വേണ്ടി നിങ്ങൾ തിരക്ക് കൂട്ടരുത് എന്ന് പറഞ്ഞ കാരണം, പറയാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരലോക കോടതിയിൽ ശിക്ഷ ഉണ്ട് എന്ന് പറയുമ്പോൾ മുശ്രിക്കീങ്ങൾ പറയുന്ന ആ ശിക്ഷ ഞാൻ അങ്ങോട്ട് ആക്കണ്ട, ഇങ്ങോട്ട് കൊണ്ടുവന്നോളി എന്ന് പറയും. പരലോകം കാത്തു നിൽക്കണ്ട, അത് ദുനിയാവും തന്നെ തരാൻ വേണ്ടിയിട്ട് അവർ തിരക്ക് കൂട്ടണം. അപ്പോൾ ആ ശിക്ഷ ദുനിയാവിൽ തന്നെ അവർക്ക് ഭവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യേണ്ടെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല അവിടെ പറയുന്നതാണ്. വലാ തസ്തഅജിൽ ലഹും, അവർക്ക് വേണ്ടി നിങ്ങൾ ധൃതി കാണിക്കരുത്. അവർ ശിക്ഷ എന്നാ ദുനിയാവിൽ നിന്നിട്ട് ഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനോട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ വിലക്കാണ്, വലാ തസ്തഅജിൽ ലഹും, റസൂലുള്ളാഹിനെ വിലക്കാണ്. ഖലാസ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത് കഅന്നഹും യൗമ യറൗന മാ യുഅദൂന ലം യൽബസു ഇല്ലാ സാഅത്തൻ മിൻ നഹാർ. കഅന്നഹും യൗമ യറൗന മാ യുഅദൂൻ, മായുവാദൂൻ അവർ വാഗ്ദാനം ചെയ്യപ്പെടുന്നത്, യറൗൻ അവർ കാണുന്നു. യൗമ യറൗനമായുവാദൂൻ തങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുന്നത് അവർ കാണുന്ന ദിവസം, കഅന്നഹും അവർ ഏതുപോലെയാണ്, ലം യൽബസു ഇല്ല സാഅത്തൻ മിൻ നഹാർ, പകലിൽ നിന്ന് കുറച്ച് സമയം, ഒരു മണിക്കൂർ അല്ലെങ്കിൽ കുറച്ച് സമയം. അവർ ലം യൽബസു എന്ന് താമസിക്കുക, ലം യൽബസു അവർ താമസിച്ചിട്ടില്ല, ഇല്ല സാഅത്തൻ മിൻ നഹാർ, പകലിൽ നിന്ന് അല്പസമയം. ലം യൽബസു ഇല്ല സാഅത്തൻ മിൻ നഹാർ, പകലിൽ നിന്ന് അല്പസമയം അവർ താമസിച്ചിട്ടില്ല എന്നതുപോലെയാണ് അവർ. അതായത് തങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുന്നത് അവർ കാണുന്ന ദിവസം അവരുടെ ഭൗതിക ജീവിതം ഉണ്ടല്ലോ, അതിനെ അവർക്ക് കണക്കാക്കാൻ കഴിയുന്നത് പകലിൽ ഏതാനും സമയം തങ്ങൾ ജീവിച്ചതുപോലെയാണ്. പരലോക ശിക്ഷയുടെ ഭീകരത അള്ളാഹു അറിയിക്കണം. ഭീകരമായ പരലോക ശിക്ഷ ആളുകൾ കാണുന്ന ദിവസം അവർ ദുനിയാവിൽ ഏതാനും മണിക്കൂർ, ഏതെങ്കിലും കുറച്ച് സമയം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് അവർക്ക് തോന്നിപ്പോകും. കഅന്നഹും യൗമ യറൗനമാ യുഅദൂന ലം യൽബസു ഇല്ലാ സാഅത്തൻ മിൻ നഹാർ. ഖലാസ്. ഇവിടെ ചില ആയത്തുകളിൽ കാണാം, ഇവിടെ എന്താ പറഞ്ഞത്, ലം യൽബസു ഇല്ലാ സാഅത്തൻ മിൻ നഹാർ, പകലിൽ അല്പസമയം താമസിച്ചവർ. ചില ആയത്തുകളിൽ കാണാം, പിന്നെ കലു ലബിസ്ന യോമൻ ഔ മാവയോ, എത്ര കാല ദുനിയാവിൽ താമസിച്ചു ചോദിക്കുമ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ദിവസത്തിന്റെ കുറച്ച് ഭാഗം. ചിലയിടത്ത് കാണാം ഇൻ ലബിസ്തും ഇല്ല അഷ്റ, അഷ്റാണത് പത്ത്, പത്ത് ദിവസം മാത്രം താമസിച്ചതായിട്ട് അവർക്ക് തോന്നും. അപ്പൊ ഇവിടെ നോക്കി നിങ്ങൾ എന്തിനാ ഈ, അപ്പൊ ഇതൊരു ഇതല്ലേ, ചില ആയത്തുകളിൽ പത്ത് ദിവസം താമസിച്ചതുപോലെ അവർക്ക് തോന്നുന്നതാണ്, ചില ദിവസ ആയത്തുകൾ ഒരു ദിവസം, ചില ആയത്തുകളിൽ ഒരു ദിവസത്തിന്റെ പകലിന്റെ തന്നെ ഏതാനും മണിക്കൂറുകൾ സമയം എന്നാണ്. അപ്പൊ എങ്ങനെ അതിനൊരു മറുപടി അറിയാം? അതായത് പരലോക കോടതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആഹിറം മനുഷ്യന്മാര് കാണുമ്പോ ദുനിയാവിൽ ജീവിച്ചിട്ടില്ലേ, 60 കൊല്ലം 70 കൊല്ലം 100 കൊല്ലം ഒക്കെ ജീവിച്ചിട്ടില്ലേ, ആ 100 കൊല്ലൊക്കെ ജീവിച്ചതിനെ അല്ലെങ്കിൽ 60 കൊല്ലം 70 കൊല്ലം ജീവിച്ചതിനെ ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം ഇങ്ങനെയൊക്കെ ആയിട്ട് തോന്നുന്നതാണ് ആയത്തുകളിൽ. ഒരായത്തിലല്ലേ, വ്യത്യസ്ത ആയത്തുകളിലാണ് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെയാ ശരിയാകുക? ഒരിക്കൽ പറയണു ഒരു ദിവസം, ഒരിക്കൽ പറയണ ഏതാനും മണിക്കൂറുകൾ, ഒരിക്കൽ പറയണ പത്ത് ദിവസം. കുറേ ദിവസം ഒരു പത്ത് ദിവസം എന്നറി, കുറച്ച് ദിവസം ഒരു ദിവസം എന്നറി. അങ്ങനെ ഇപ്പോ ഒരു നിർണിതെണ്ണം പറയാ, പത്ത് ഒരു ദിവസം കുറച്ച് സമയം, അതൊരു ഇഷ്കാലം ഉണ്ടല്ലേ, ചിലൊരു ഇഷ്കാലായിട്ടുണ്ട്, ചില ഇഷ്കാലില്ല കേട്ടോ, അള്ളാന്റെ കലാമാണ് അൽഹംദുലില്ല. അതെ, ഈ അത് അതും അറിയിക്കണത് എന്നാ അറിയോ, ഇത് ആരുടെ പ്രതികരണമാണ്? ശിക്ഷ കാണുമ്പോ ആളുകളുടെ പ്രതികരണം അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, മനസ്സിലെ, അത് അറിയിക്കുന്നത് ആ നാളിന്റെ ഭീകരതയാണ്, ഭീകരതയാണ്. അതായത് ഭീതിജനകമായ ആ നാളിൽ ആളുകൾ പലതും പറയണം, ഇത്രയാണ് ഇത്രയാണ് ഇത്രയെന്ന്. അതെന്താണ് അറിയിക്കുന്നത്? അത്രയും ഭീതിജനകമാണ് പരലോകം എന്നുള്ളതാണ് അറിയിക്കുന്നത്. അത്രയും ഭീതിജനകമാണ് പരലോകം. അതുകൊണ്ടാണ് നിങ്ങൾ എത്ര കാലം താമസിച്ചു ദുനിയാവിൽ എന്ന് പറയും ചോദിക്കുമ്പോ പത്ത് ദിവസം, ചിലര് കുറച്ച് സമയം, ചിലരൊരു ദിവസം ഇങ്ങനെയൊക്കെ പറയുന്നത്. അത് പരലോകത്തിന്റെ ഭീതിതാവസ്ഥയെ അറിയിക്കാൻ വേണ്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല ആ രീതിയിൽ തന്നെ ഉണർത്തണം. അതാണ് ഇതിന്റെ മറുപടി. കഅന്നഹും യൗമ യറൗനമാ യുഅദൂന ലം യൽബസു ഇല്ലാ സാഅത്തൻ മിൻ നഹാർ. ബലാഗ്, ബലാഗ് എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാലയിൽ നിന്നുള്ള മുന്നറിയിപ്പാണ്. ബലാഗുൻ എന്ന് പറഞ്ഞാൽ ഹാദാ ബലാഗുൻ എന്നാണ്. ഈ വിശുദ്ധ ഖുർആൻ, ഇത് എന്താണ് ബലാഗ് എന്ന് പറഞ്ഞാൽ തബ്ലീഗ്, എത്തിക്കലാണ്, എത്തിക്കലാണ്. ആളുകൾ ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും, സത്യപ്പെടുത്തിയാലും ഇല്ലെങ്കിലും, പിന്നെ എത്തിക്കുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആന്റെ ദൗത്യം. അതാണ് ഹാദാ ബലാഗ്. ബലാഗ് എന്നാണ് അവിടെ തബ്ലീഗ് എന്നർത്ഥം. ഇത് എത്തിക്കലാകുന്നു വിശുദ്ധ ഖുർആൻ. ഇത് ആളുകൾക്ക് അവർക്ക് ആവശ്യമായത് എത്തിക്കുക എന്നുള്ളതാണ്. ആ എത്തിക്കലാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. ഫഹൽ യുഫ്ലകു ഇല്ലൽ ഖൗമുൽ ഫാസിഖൂൻ. ഫസീഹത്തിന്റെ ഫായാണ്. അതായത് ഈ എത്തിക്കലിന് ശേഷം ഇതെത്തിച്ചു ഖലാസ്, അതിലപ്പുറം ഹൽ യുഹ്ലകു നശിപ്പിക്കപ്പെടുമോ, ഇല്ലൽ ഖൗമുൽ ഫാസിഖൂൻ, ഫാസിഖീങ്ങളായ ജനതയല്ലാതെ. ഫാസിഖീങ്ങളായ ജനതയല്ലാതെ. ശരിക്കും ഫസഖ ഫിസ്ക് എന്നാണ് തെറിച്ച എന്നറിയും. തെറിക്ക, സത്യത്തിൽ നിന്ന് തെറിക്ക, ധർമ്മത്തിൽ നിന്ന് തെറിക്ക, അങ്ങനെ ജീവിച്ചവർ. അതാണ് അൽ ഖൗമുൽ ഫാസിഖൂൻ. ഫാസിഖീങ്ങളല്ലാതെ അൽ യുഹ്ലക്, ഹൽ യുഹ്ലക് നശിപ്പിക്കപ്പെടുമോ, ശിക്ഷിക്കപ്പെടുമോ. അപ്പോ സൂറത്തുൽ അഹ്കാഫിന്റെ അവസാനത്തെ ആയത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ, മുർസലീങ്ങളിൽ നിന്ന് ഉലുൽ അസ്മി ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കുക. അപ്പൊ ഉലുൽ അസ്മിന്റെ ക്ഷമ എത്രയായിരിക്കും? തങ്ങൾ എത്ര ക്ഷമിച്ച്, എത്ര ക്ഷമിച്ച്? വിധികളുടെ വിഷയത്തിൽ, വിലക്കുകളുടെ വിഷയത്തിൽ, ഖദറുകളുടെ വിഷയത്തിൽ നിസ്ലാസ്ലമാ തങ്ങളുടെ ക്ഷമ അത് അവർണനീയമാണ്, അവർണനീയമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഉലുൽ അസ്മിയിൽ എണ്ണപ്പെടാത്ത നബിമാർ വരെ എത്ര ക്ഷമിച്ച്. അയ്യൂബ് നബിയുടെ ക്ഷമ, 18 വർഷം രോഗിയായിട്ട് അദ്ദേഹത്തിന് ഭാര്യ നഷ്ടപ്പെട്ടു, മക്കളെ നഷ്ടപ്പെട്ടു, സ്വത്ത് നഷ്ടപ്പെട്ടു, എന്നിട്ട് അദ്ദേഹം ക്ഷമിക്കണം. നീണ്ട വർഷങ്ങൾ ക്ഷമിച്ചതാണ് നമ്മൾ പറയുന്നത്. അതൊരു വിധിയുടെ വിഷയത്തിലുള്ള ക്ഷമയാണ്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനത്തിന്റെ വിഷയത്തിൽ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ക്ഷമ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിൽ ലൂത്ത് നബിയുമായി ബന്ധപ്പെട്ടുള്ള വരുന്ന ആയത്തുകൾ വിശദീകരിക്കുന്നത് വായിച്ചാൽ വളരെ പിന്നെ ഒരു ഉൾക്കാഴ്ചയാണ്. എന്ന് പറഞ്ഞെങ്കിൽ ലൂത്ത് നബി മാത്രമാണ് ഒരു വിശ്വാസി ആ നാട്ടിൽ. ഒരാൾ അദ്ദേഹത്തെ മുസ്ലിമായിട്ടും താങ്ങാനില്ല. ഇനി മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ അമുസ്ലിമീങ്ങൾ ഉണ്ടാവും, മനസ്സിലല്ലേ? സത്യത്തിന്റെ ആളുകളെ സ്നേഹിക്കുന്ന അമുസ്ലിമീങ്ങൾ സഹായികളായിട്ട് വർത്തിക്കും, അവരുമില്ല. ലവ് അന്നലീബിക്കും കുവ ഔ ആവി ഇലാ റുക്നിൻ ഷദീദ്, അദ്ദേഹത്തിന്റെ ഗസ്റ്റികളായിട്ടുള്ള മലക്കുകളെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാർ വരികയാണ്, ആധർമ്മകാരികൾ വരികയാണ്. അപ്പൊ അദ്ദേഹം പറയാണ്, എനിക്ക് ആശ്രയിക്കുവാൻ ഒരു ശക്തി കേന്ദ്രം എന്ന് പറഞ്ഞെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അദ്ദേഹം അതാണ്. അതായത് മുസ്ലിമായാലും അമുസ്ലിമായാലും തന്നെ സഹായിക്കാൻ, സപ്പോർട്ട് ചെയ്യാൻ ഒരു വ്യക്തി ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ പ്രതിരോധിക്കാനുള്ള കരുത്ത് എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് പറയാൻ അദ്ദേഹം അവരോട് പിന്നെ വല തഫ്ദഹുനി ഫീ ദൈഫി, എന്റെ ഗസ്റ്റികളാണ്, നിങ്ങൾ എന്നെ മാനം കെടുത്തല്ലീം എന്ന് പറഞ്ഞ അദ്ദേഹം അവരുടെ മുമ്പിൽ നിസ്സഹായനാകുന്ന സ്ഥിതി വിശേഷം. അത്രമാത്രം പരീക്ഷിക്കപ്പെട്ട നബിയാണ് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ പിന്നെ ഉലുൽ അസ്മിനെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബിയായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി, മൂസ, ഈസ തുടങ്ങിയ പ്രവാചകന്മാർ, അവരുടെ ക്ഷമ അത് ഒരു വലിയ മഹാ ഗുണാണ്, മഹാ വിശേഷമാണ്. അതേപോലെ ക്ഷമിക്കാനാണ് ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റസുൽ വലാ തസ്തഅജിലഹു. ഇതിന്റെ ഉദ്ദേശം മനസ്സിലായല്ലേ? അവര് ശിക്ഷ ചോദിച്ചു വാങ്ങാണ്. അപ്പൊ അവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ധൃതി കാണിക്കേണ്ട, അത് അതിനുവേണ്ടി ദുആ ചെയ്യാൻ നിങ്ങൾ ധൃതി കാണിക്കേണ്ട എന്ന് ആവശ്യം എന്തായാലും പറയണം. ആ അവർ തിരക്ക് കൂട്ടുന്ന ആ ശിക്ഷ അത് അവർ കാണുന്ന ദിവസം അതാണ്. കഅന്നഹും യൗമ യറൗനമായി വഅദൂൻ ലം യൽബസു ഇല്ലാ സാഅത മിൻ നഹാർ, പകലിൽ ഏതാനും സമയങ്ങൾ ജീവിച്ചതുപോലെ മാത്രമായിരിക്കും അവർക്ക് തോന്നുന്നത്. അത്രമാത്രം ഭീകരമാണ് അവരീ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ശിക്ഷ എന്നുള്ളതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിക്കുന്നത്. പിന്നെ ബലാഗുൻ, ബലാഗ് എന്ന് പറഞ്ഞെങ്കിൽ ഹാദൽ ഖുർആനു തബ്ലീഗുൻ, അല്ലെങ്കിൽ ബലാഗുൻ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞെങ്കിൽ ഇത് എത്തിക്കലാണ്. ആ എത്തിക്കുക എന്നുള്ള ദൗത്യം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നിർവഹിക്കപ്പെടുന്നുണ്ട്. ഇഷ്ടമുള്ളവന് സ്വീകരിക്കാം, ഇഷ്ടമുള്ളവന് സ്വീകരിക്കാതിരിക്കാം. പക്ഷേ ഫഹൽ യുഹ്ലകു ഇല്ലൽ ഖൗമുൽ ഫാസിഖൂൻ, ഫാസിഖീങ്ങളായ ജനത അവരാണ് നശിപ്പിക്കപ്പെടുക, അവരല്ലാതെ നശിപ്പിക്കപ്പെടുമോ എന്നുള്ളത് സുബ്ഹാനഹു ചോദിക്കുന്നു. എന്നുണ്ടെങ്കിൽ എത്തിക്കൽ കഴിഞ്ഞതിൽ പിന്നെ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവർക്കാണ് എന്ത് നാശവും ശിക്ഷയും. ഖലാസ്. ഇതാണ് സൂറത്തുൽ അഹ്കാഫിന്റെ അവസാനത്തെ ഭാഗം. ഇനി നമുക്ക് സൂറത്തുൽ ജാസിയല്ലേ.
അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.